ചരൈവെത്തി അറിഞ്ഞു സഞ്ചരിക്കാൻ പറയുന്നവൻ കൃതയുഗത്തിൽ. അവിടെ സംഹിജാനത, ഉത്തിഷ്ഠത, ചരൻ, ഇത് കനക താത്വാർത്ഥം. കനക ശബ്ദത്തിന്റെ അർത്ഥം ഇത്രയാണ്. അപ്പൊ മനസ്സിലായി നന്ദി ഒന്നാമത്തത്, കനകനന്ദി, ഗിരികനന്ദി. ഇവേ പ്രകൃതികൃതവും പർവ്വതവത് സ്ഥൈര്യം, നല്ല സ്ഥൈര്യത്തോടുകൂടിയുള്ള നിപ്പ്. പുരാണത്തിൽ ഉപമന്യുവിന്റെ തപസ് സ്ഥൈര്യമുള്ളതാണ്, വായിച്ചിട്ടുണ്ടാവും. അത് പർവ്വതവത് സ്ഥിരമായി നിൽക്കുക ബുദ്ധി, അത് ഗിരികനന്ദി. സോമനന്ദി മൂന്ന്, സൗമ്യ ഗുണമുള്ള സോമൻ. സ ഉമ എന്നോർത്ഥം എടുക്ക, ഉമയോടുകൂടിയത് എന്നെടുക്കാം. ഉമാസഹിത, ഉമ ബ്രഹ്മവിദ്യ, കനോപനിഷത്ത് പ്രമാണം. കനോപനിഷത്തില് ദേവന്മാരെ പരീക്ഷിക്കാൻ വരുന്ന ഉമയാണ്. അപ്പോ അവിടെ ഉമയ്ക്ക് ബ്രഹ്മവിദ്യ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ബ്രഹ്മവിദ്യയോടുകൂടിയത് ബ്രഹ്മവിദ്യ പ്രാപ്ത നന്ദി. അപ്പൊ ആദ്യത്തത് യുഗങ്ങളെ അതിക്രമിച്ച വിവേക വൈരാഗ്യാദികൾ വന്ന് ജ്ഞാനത്തിലേക്ക് കയറിയ അവസ്ഥ, രണ്ടാമത്തത് സ്ഥിതപ്രജ്ഞതയിൽ നിന്ന അവസ്ഥ, മൂന്നാമത്തത് ബ്രഹ്മവിദ്യാപ്രാപ്തി വന്ന് സമാധിസ്ഥനായ അവസ്ഥ. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഈശ്വരൻ നന്ദീശ്വരൻ. ക്ലിയർ? കനകേശ്വരൻ, ലക്ഷ്മീശ്വരൻ, ഗിരികേശ്വരൻ എന്നെല്ലാം പറയും. അപ്പോ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ ഗിരികേശ്വര ഗിരാവാണി അസ്യാസ്ഥീതി ഗിരിക, ഗിരികേശ്വർ വാണീശ്വർ, വാണീശ്വരൻ വിദ്യേശ്വരൻ. അപ്പൊ വിദ്യാനന്ദി, ലക്ഷ്മീനന്ദി, ശാന്തിനന്ദി, ഇങ്ങനെയും പറയാം. ഇതെല്ലാം അവിടെ ചേരുന്നതാണ്. പുഷ്പതന്ത്രൻ ഇത് പറയുന്നുണ്ട്, മധുസ്പീതാവാച പുരമഥന ബുദ്ധിർ വ്യവസ്ഥിത. അപ്പൊ അതിന് ഈ വിദ്യ ശരിയായ വഴിയിൽ കിട്ടിയാൽ, വിദ്യ ശരിയായ വഴിയിൽ കിട്ടിയാൽ ആ വിദ്യയ്ക്ക് ശക്തി കൂടുതലാണെന്നാണ് കാളിദാസന് തെളിയിച്ചിട്ടുണ്ട് ഒരിക്കൽ ഭോജരാജാവിന്റെ. ഭോജരാജാവ് കാളിദാസനോട് പറഞ്ഞു, ഞാൻ മരിച്ചാലത്തെ ഒരു കവിത എഴുതാൻ പറഞ്ഞു. അപ്പോ കാളിദാസൻ പറഞ്ഞു, മരിച്ചില്ലല്ലോ, ഇപ്പൊ എഴുതാൻ പറ്റില്ല. കാളിദാസന്റെ അഹങ്കാരമാണത് എന്നുള്ളതുകൊണ്ട് ഭോജരാജാവ് കാളിദാസനെ പുറത്താക്കി പറഞ്ഞോട്ടു. അപ്പൊ പറഞ്ഞോട്ട് കാളിദാസൻ വെളിയിൽ താമസിക്കുമ്പോൾ ഭോജരാജാവ് വേഷം മാറി കാളിദാസൻ താമസിക്കുന്നിടത്തെത്തി. അപ്പോ കാളിദാസൻ നീ വന്നയാളിനെ കണ്ടു, സ്വീകരിച്ചിരുത്തി. ഇപ്പൊ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ എവിടുന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വരുന്ന സ്ഥലമൊക്കെ പറഞ്ഞപ്പം, നമ്മുടെ ആത്മമിത്രമായ ഭോജരാജാവിന് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം കരയാൻ തുടങ്ങി. പെട്ടെന്ന് കരഞ്ഞു, ഉത്കണ്ഠയായി, തൊണ്ട ഇടറി. അപ്പോ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. പറഞ്ഞു, അദ്ദേഹം ദിവംഗതനായി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കവിത വന്നു, അദ്യധാര നിരാധാര നിരാലംബ സരസ്വതി, പണ്ഡിത ഖണ്ഡിത സർവേ ഭോജരാജേ ദിവംഗതെ. ശബ്ദം തീർന്നില്ല, ഭോജരാജാവ് ആണ്. ഉത്തമ കവികളുടെ നാവിലെ ശബ്ദം വാണിയാണ്. അത് വെറും വാക്കല്ല. നമ്മളിപ്പോ കളിക്കുന്ന കളിയെല്ലാം വൈഖരി കൊണ്ടാണ്. ശബ്ദശാസ്ത്രം അറിഞ്ഞവനൊരു ശബ്ദം പ്രയോഗിച്ചാൽ ആ ശബ്ദം അസ്ത്രങ്ങളെക്കാൾ കൂടിയതാണ്. അത് സ്വീകരിക്കുന്ന സ്വീകരണി അത്രയും പറ്റിയതാണെങ്കിൽ വാക്കിലാണെല്ലാം ഇരിക്കുന്നത്. കാളിദാസൻ ചൊല്ലിത്തരുന്നു, അദ്യധാര നിരാധാര നിരാലംബ സരസ്വതി. സരസ്വതി നിരാലംബയായിരിക്കുന്നു ഭോജരാജാവ് മരിച്ചെങ്കിൽ. പണ്ഡിത ഖണ്ഡിത ഭോജരാജേ ദിവംഗതെ. കേൾക്കും താഴെ. അപ്പോ ഇത് കഴിഞ്ഞ് കാളിദാസൻ വീണ്ടും വീണ് കഴിഞ്ഞപ്പോ കാളിദാസൻ വീണ്ടും മാറ്റി ചൊല്ലി. അങ്ങനെയാണ് ആ കഥ തന്നെ. അദ്യധാര സദാധാര സദാലംബ സരസ്വതി, പണ്ഡിത മണ്ഡിത സർവേ ഭോജരാജി ഭുവംഗതേ. പൌരാണികർ ഇപ്പോഴും നമുക്ക് വെളിച്ചം നൽകി പറയുന്നത്, വാക്ക് അതുപോലെ മനസ്സിനോട് ചേർത്തെടുത്താൽ ഈ പ്രപഞ്ചത്തിൽ എന്തും നിങ്ങൾക്ക് സംഭവിപ്പിക്കാം. തപസ്സുള്ളവന്റെ ഒരു വാക്ക് മതി എത്ര ലക്ഷം രൂപയേക്കാൾ ശക്തമായിരിക്കും. പണ്ട് ഭിഷഗ്വരന്മാർ, ഋഷിമാർ, പൂജ ചെയ്യുന്നവർ ഇവരൊക്കെ വാക്വിശുദ്ധി ഏറ്റവും വലുതായി കണക്കാക്കി. ഇന്നില്ല. ഏറ്റവും വലിയ ശക്തി അവരുടെ വാക്കാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ കൂടെ ചലനമുണ്ടാവും. ചലനമുണ്ടെങ്കിലേ ഒരു വാക്ക് തുറക്കും. വീണാവാഹിനി, വീണാവാദിനി അവരോടൊപ്പം സദാ നൃത്തം ചെയ്യുമെന്നാണ്. അപ്പൊ ആ നാവിൽ നിന്നൊരു വാക്ക് വീഴാൻ പ്രപഞ്ചം തയ്യാറെടുത്ത് നിൽക്കുമെന്ന് വരെയാണ് കാളിദാസാദ്യന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഭോജരാജനുണ്ടാവും ജീവിക്കുകയും ചെയ്തു. അപ്പൊ കവിവാണിയുടെ ചമത്കാരം ആശ്ചര്യകരമാണ്. ഇപ്പൊ ഗിരിക നന്ദീശ്വരൻ ബ്രഹ്മവിദ്യാധാരികളിൽ അഗ്രഗണ്യനാണ്. അത് പറയാനായി ഉദാഹരണം പറഞ്ഞു. സപ്തശതിയിലും പറയുന്നു, വിദ്യാസേ മസ്തസ്തവ ദേഹി ഭേദ സ്ത്രീയ സമസ്ത സകലാ ജഗത്സു. എല്ലാ വിദ്യയും അംബയുടെ ഭിന്ന ഭിന്ന രൂപങ്ങളാണ്. വിദ്യാ കാമസ്തു ശങ്കരം ജ്ഞാനമിച്ഛേതു ശങ്കര സർവ വിദ്യ അധിഷ്ഠേതാവായ സോമനന്ദീശ്വരൻ. സാക്ഷാൽ ശിവശങ്കർ അവിടെ നന്ദീശ്വര എന്നുവരെ പ്രമഥനാഥ. ഇനി പ്രമഥനാഥൻ ആകെ ഈ സാധനം എന്ന് പറഞ്ഞാല് കേൾക്കുമ്പോൾ ഒരു നമശിവായേ ഉള്ളൂ. വൈദിക സംസ്കൃതി അനുസരിച്ച് സംഹിത അനുസരിച്ച് ഈ മന്ത്രത്തിൽ എന്തുമാത്രമുണ്ട്! ഇത്രയും സംഗതികളെയെല്ലാം ഈ അഞ്ചക്ഷരത്തിൽ ഒതുക്കിവെച്ച് ആദ്യത്തെ അക്ഷരമായി പ്രണവം സമസ്തചരാചര ജഗത്തിനെയും ചേർത്ത് ഭൂതഭവ്യ ഭവിഷ്യത്തുകളെയും ചേർത്ത് അതിനെ ഭാവന ചെയ്തുകൊണ്ട് ജപിക്കുന്നവൻ എന്തുതന്നെ നേടില്ല. ശരിയായിരുന്നു, ഋഷിഛന്ദസ്സുകളോടുകൂടി നിത്യമായി ജപിച്ചാൽ എല്ലാം കിട്ടും, സംശയവും വേണ്ട.
ഇതിന്റെ ഛന്ദസ്സും
അതൊക്കെ വൈദികമാണ്. അതുകൊണ്ട് വൈദികമായ ഛന്ദസ്സൊന്നും ഇപ്പൊ നോക്കാൻ പോകേണ്ട, ചുമ്മാ എന്ന് ജപിച്ചാൽ നല്ലത്. ബ്രാഹ്മ മുഹൂർത്തമാണ് ഏത് മന്ത്രവും ജപിക്കാം. ഭാരതത്തിലെ ബ്രാഹ്മ മുഹൂർത്തം ഒരു രണ്ടര മൂന്ന് ക്ഷേമം ബ്രാഹ്മ മുഹൂർത്തം ആരംഭിക്കും. ചെറിയ ഭേദം ഉണ്ടാവും, ഓരോ അന്തരീക്ഷ അതായത് മാസങ്ങളുടെയും വർഷങ്ങളുടെയും വരുമ്പോൾ ചെറിയ മാറ്റം വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉദയാൽ പരം, ഏഴര നാഴിക ഉദയാൽ പൂർവ്വം. അതായത് ഏഴര നാഴിക ഉദയാൽ പരം എന്ന് പറയുമ്പോൾ മൂന്ന് മണിക്കൂർ അല്ലേ, രണ്ടാറും മൂവര ഒന്നര മൂന്ന് മണി മുതൽ രണ്ട് മണി എന്നൊന്നുമല്ല, ഉദയാൽ പൂർവ്വം ഏഴര നാഴിക എന്നാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടെത്തിയ ഋഷിമാരൊക്കെ ആ സമയങ്ങളിൽ ജപിച്ചവരാണ്. അവരെ സ്മരിച്ചാൽ ഓടിയെത്തണമെങ്കിൽ ഋഷിസ്മരണയില്ലാതെ മന്ത്രങ്ങൾക്ക് പ്രസക്തിയില്ല. നാളെ രാവിലെ എഴുന്നേറ്റിരുന്ന് ഓം നിർമ്മലാനന്ദ പരിപൂരണായ പരബ്രഹ്മണേ നമാന്ന് വല്ലതും കണ്ടുപിടിച്ചാൽ മന്ത്രമല്ല, അതിമ ശിങ്കിടികൾ എഴുതി വെച്ചൊരു സാധനയാകുന്നുള്ളൂ. അത് ഋഷിയില്ല. മറ്റന്നാ രാവിലെ രാമകൃഷ്ണൻ ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കുറെ കാലം കപ്പയും ഒക്കെ തിന്നു. ഞങ്ങളൊന്നിച്ച് കുറെ കാലം നടന്നു. ഇവിടെ കുറച്ച് നാളിരുന്നു. അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറഞ്ഞു, സ്വാമി എന്ന് പറഞ്ഞാല് സാക്ഷാൽ ശിവന്റെ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാമകൃഷ്ണൻ മന്ത്രം ഉണ്ടാക്കി. ആ മന്ത്രത്തിനൊന്നും ശക്തി ഉണ്ടാവില്ല, മനസ്സിലാവുമെന്നറിയില്ല. ആ മന്ത്രമൊക്കെ ജപിച്ച് ജീവിതം കളയാവുന്നേ ഉള്ളൂ. ഒരുപാട് ഹിരണ്യകശിപുള്ള കാലമാകലി കാലം. മന്ത്രം കണ്ടെത്തുന്ന ഋഷിയാണ്. മന്ത്രം എന്ന് പറയുന്ന സാധനം കണ്ടെത്തണമെങ്കിൽ ഭാഗ്യം വേണം. അനന്യലബ്ധമായ സൌഭാഗ്യാതിരേകം വരുമ്പോൾ മാനവ മനസ്സ് ജഗദീശ്വര ഉത്സംഗത്തിലേക്ക് ഉയരുന്നൊരു അനുഗ്രഹീത നിമിഷത്തിലാണ് മന്ത്രദർശനം തന്നെ സാധിക്കുന്നത്. അത് ദർശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ശബ്ദമായിട്ടല്ല ദർശിക്കുന്നത്. മന്ത്രം, തന്ത്രം, യന്ത്രം മൂന്നെണ്ണമാണ്. അതുകൊണ്ട് അത് ദർശിക്കുന്നത് രൂപമായിട്ടാണ്. ആ രൂപത്തിന്റെ വ്യാഖ്യാനമാണ് മന്ത്രം. ഗണിതശാസ്ത്രം നന്നായി പഠിച്ചു വരുത്തന് ഒരു കത്തെഴുതുമ്പോൾ x²/a²+y²/b²=1 എന്ന് വരുന്ന ഒരു ഇക്വേഷൻ എഴുതി അയച്ചാൽ അവൻ ആ ഇക്വേഷനല്ല വായിക്കുന്നത്, നിങ്ങൾ വായിക്കുമ്പോൾ എന്തോ പ്രാന്ത് എഴുതി അയച്ചു എന്നാണ്. അവനത് വായിക്കുമ്പോൾ ഒരു എലിപ്സിന്റെ ആകൃതിയും അതിന്റെ അസിംപ്റ്റോട്ട്സും അതിന്റെ കേന്ദ്രവും എല്ലാം അവന് ആ ഇക്വേഷനിൽ നോക്കിയാൽ ഒറ്റയടിക്ക് മനസ്സിലാവുമെന്നറിയില്ല. സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുമ്പോൾ എറിഞ്ഞൊരു പന്ത് ബാറ്റിൽ കൊണ്ടിട്ട് തെറിച്ച് സിക്സറായി ചെന്ന് വീഴുമ്പോൾ ബാറ്റും ബോളും തമ്മിലുള്ള ആംഗിളിനെ വെച്ചുകൊണ്ട് അത് 45 ഡിഗ്രി ആണെങ്കിൽ മാക്സിമം റേഞ്ച് ഉണ്ടാവുമെന്നും, അപ്പോൾ ഇതറിയിക്കാൻ ഈ ബോളിന്റെ ഇക്വേഷൻ y²=4ax എന്നൊരു ഇക്വേഷനിലാക്കി അയച്ചാൽ അവിടെ ഇരിക്കുന്നവൻ അറിയാം എവിടെ നിന്നാണ് അടിച്ചത്, ഏത് സ്ഥലത്തേക്കാണ് സിക്സർ ആയത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, മനസ്സിലാവുമെന്നറിയില്ല. ഇതുപോലെ ഈ പ്രപഞ്ച നിർദ്ധാരണത്തിന്റെ ഒരുപാട് സൂത്രവാക്യങ്ങളുണ്ട്. ആ സൂത്രവാക്യങ്ങൾ കണ്ണുള്ളവൻ കാണും. കണ്ണുള്ളവൻ മാത്രമേ അത് വായിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യാവൂ. സർവാണി സദ്യയിൽ വിളമ്പാൻ പറ്റാത്ത സാധനങ്ങൾ ആരെങ്കിലും സ്നേഹം കൊണ്ടോ കാരുണ്യം കൊണ്ടോ വിളമ്പിയാൽ മുമ്പ് കഴിച്ചു ശീലിച്ച നാവിന് അയ്യേ ഇത് വല്ലാതിരിക്കുന്നു എന്ന് പറയാൻ തോന്നുന്നത് സാധനത്തിന്റെ വൈകല്യം കൊണ്ടല്ല, നാവിന്റെ ശീലം കൊണ്ടാണ്. മനസ്സിലായി എന്ന് വിചാരിക്കാം. അതുകൊണ്ട് മന്ത്രങ്ങളെയും മന്ത്രാഗമങ്ങളെയും ഒക്കെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, അതിൽ വിശ്വസിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് പദം. ഞാൻ പഠിപ്പിക്കുന്ന ഒന്നും വിശ്വസിച്ചിട്ട് പോയി ചെയ്യരുത്, അറിഞ്ഞു മാത്രമേ ചെയ്യാവൂ. ഞാൻ തുടക്കത്തിലേ അത് പറഞ്ഞു, ഈശ്വരൻ ഉൾപ്പെടെ അറിവാകുന്നവൻ മാത്രമേ അത് കൊണ്ടുനടക്കാവൂ. വിശ്വാസമായി ഈശ്വരനെ കൊണ്ടുനടന്നാൽ ഒരുപാട് ലോകർ കൽപ്പളിപ്പിക്കപ്പെടും. എനിക്ക് ഈശ്വരൻ വിശ്വാസമല്ല, അറിവാണ്, എന്റെ ഒരു അറിവാണ് ഈശ്വരൻ, യാതൊരു സംശയവുമില്ല. ആ അറിവ് ഞാൻ തന്നെയുമാണ്, നിങ്ങളുമാണ്. അല്ലാതെ എങ്ങോ കിടക്കുന്ന ഒരു ഈശ്വരനെ പറ്റി കുറെ വിശ്വസിച്ചു വിശ്വസിച്ചില്ല, അതുകൊണ്ട് ഒരു കിടിപിടിയും വരാൻ പോകുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈശ്വരന് നഷ്ടമൊന്നും വരില്ല. ഇനി വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ ഇറങ്ങിത്തിരിക്കുകയോ വിശ്വസിച്ചത് കൊണ്ട് കുറെ കോരി വാരി തരുകയോ ചെയ്യാൻ ഇയാള് ഗുണ്ടയും മന്ത്രിയൊന്നുമല്ല. മനസ്സിലായതെന്നറിയില്ല. അവരെയൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഈശ്വരന്റെ കാര്യത്തിൽ വിശ്വാസം വേണ്ട, അവിശ്വാസവും വേണ്ട. അറിയണം, അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വഴിക്ക് പോകാതിരിക്കണം. സിമ്പിളാണെന്ന് തോന്നി ഞാൻ പറഞ്ഞത്. അത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന് കൃത്യമായി ജപിക്കുക. ആദ്യം കുറെ കാലം നീ ജപിക്കുമ്പോൾ ഈ അർത്ഥം മുഴുവൻ കിട്ടില്ല. ആദ്യം ഉറക്കെ ജപിച്ചാൽ മതി, കാരണം വെച്ചാൽ കാതുകൾ കേൾക്കണം. പിന്നെ പതുക്കെ ജപിക്കുന്ന സമയത്ത് അതിന്റെ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിനാകെ ഒരു സ്പന്ദനമുണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയെത്തിയാൽ ഉറക്കെ ജപിക്കണ്ട, അതൊരു ഉറക്ക തന്നെ ജപിക്കണം.
ശബ്ദവും നമ്മുടെ രൂപം പിന്നെ കൽപ്പിക്കുന്നില്ലേ, അത് രണ്ടും ഒന്നിച്ചു പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിന് കാരണം ഏതെങ്കിലും ഒന്ന് മതി, ഒന്നുകിൽ രൂപത്തിൽ അർച്ചിക്കുക ഇല്ലെങ്കിൽ ശബ്ദത്തിൽ. ശബ്ദബ്രഹ്മത്തിലായാൽ കൂടുതൽ നല്ലതായി, കാരണം രൂപബ്രഹ്മത്തെക്കാൾ സൂക്ഷ്മമായത് ശബ്ദബ്രഹ്മമാണ്. കാരണം ശബ്ദബ്രഹ്മം ആകാശധാതുവിന്റേതാണ്, രൂപബ്രഹ്മം അഗ്നിധാതുവിന്റേതാണ്. അത് ചില സമയത്ത് ശബ്ദത്തിനും വന്നേക്കാം, സൂക്ഷ്മമാകും തോറും വന്നേക്കാം, ചിലപ്പം വരണമെന്നില്ല. എങ്കിലും കമ്പാരിറ്റീവിലി മെച്ചം ഇതാണ്. അപ്പൊ അത് നിത്യവും കൃത്യമായി ജപിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അതിന് പ്രയോജനമുണ്ട്. അത് ഈ പറഞ്ഞതെല്ലാം ആദ്യം അർത്ഥഭാവനയില്ലാതെ ജപിച്ചാലും പ്രയോജനം കിട്ടും, പക്ഷെ ആ പ്രയോജനം കുറവായിരിക്കും. മരുന്ന് ഇന്നതാണെന്ന് ഇന്നതിനുള്ളതാണെന്ന് അറിയാതെ കഴിച്ചാലും മരുന്നിന്റെ പ്രഭാവത്തിന് കുറവ് വരില്ല, അറിഞ്ഞു കഴിക്കുന്നവന് പ്രഭാവം കൂടും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് മന്ത്രങ്ങൾക്ക് അർത്ഥം അറിഞ്ഞുകൊള്ളണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. അതെ, അതിന്റെ പൊതുവെയുള്ള ഭാവം കരുതി ജപിച്ചു തുടങ്ങിയാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അർത്ഥം തോന്നും. മന്ത്രത്തിന്റെ ശക്തി അതാണ്. മന്ത്രം കുറെ കാലം ജപിക്കുമ്പോൾ ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് കൊണ്ടാണ് ഇത് അതിന്റെ അർത്ഥമായിരിക്കുന്നത്. സമഷ്ടിപൂർവകങ്ങളായ അർത്ഥങ്ങൾ ഒരാൾ വ്യാഖ്യാനിച്ചു തന്നില്ലെങ്കിലും നമുക്ക് കിട്ടും. ആ കിട്ടുന്ന മുഹൂർത്തമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം. മന്ത്രങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്, മന്ത്ര ഉപാസനയിൽ ഏറ്റവും കൂടുതൽ അറിവ് ഉണർന്നു വരുന്നത് മന്ത്ര ഉപാസനയിലൂടെയാണ്. അപ്പോ വിദ്യ മുഴുവൻ കരഗതമാകുന്നത് തപസ്സിലൂടെയാണ്. തപസ്സുകൊണ്ടല്ലാതെ വിദ്യ കരഗതമാവില്ല, ശരിയാവണം. അപ്പൊ അതുകൊണ്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം കിട്ടും, സംശയിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഉപാസിക്കാൻ പോകുന്ന സമയത്ത് അർത്ഥം അറിയാമെങ്കിൽ നന്നാണ്, അറിയില്ലെങ്കിലും കുറെ ജപിച്ചു കഴിയുമ്പോൾ ജിജ്ഞാസ വരികയും അർത്ഥം തേടുകയും അർത്ഥം അറിയുകയും ചെയ്യും, ചെയ്യാതിരിക്കില്ല. അപ്പോഴും ശരിയായി അന്നേരം തോന്നുകയും ചെയ്യും. ഇതാണ് അതിന്റെ വഴി. ഇത് പക്ഷെ നിത്യം ഉപാസിക്കാം,
നിത്യം പൂജയും
ചെയ്യാം. എണ്ണാനിരുന്നാൽ എണ്ണം പിടിക്കുകയല്ലാതെ ഏകാഗ്രത ഉണ്ടാവില്ല. അതെ, അങ്ങനെ ഉള്ള സാധനമൊക്കെ നല്ലതാണ്. ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ കടയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണ്. നിങ്ങള് പയ്യന്നൂർ വല്ല തുണിക്കടയോ അതല്ല വളക്കടയോ വല്ലതും ആണെങ്കിൽ അതുപോലൊരു സാധനം മേടിച്ച് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾ അവിടെ വരുന്ന സമയത്ത് എന്നേക്കാൾ കൂടുതൽ സമയം കച്ചവടവും ജപവും കൂടെ നടത്തുന്നവനാണ് എന്ന് കാണുമ്പോൾ ബഹുമാനം കിട്ടാനത് നല്ലതാണ്. എന്നെപ്പോലുള്ളവരല്ല വരുന്നത്, ഈ ഇവരെ പോലെയൊക്കെയുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ വേറൊരു മെച്ചമുണ്ട്. ജപിക്കുന്ന ആളായതുകൊണ്ട് കളിപ്പിക്കുകയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ കളിപ്പിക്കാവുന്ന സാധനം വിൽക്കാനും നല്ലതാണ്. ഞാൻ ഇത്രയും പറഞ്ഞാൽ മതി. അത് കയ്യിലുള്ളവന്മാരെയൊക്കെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് സിമ്പിളായി പറയാൻ. അതൊക്കെ അതെല്ലാം കാരണം അതിനെപ്പറ്റി അഭിപ്രായം എനിക്ക്. ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് അല്ല, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഈ പേരെടുത്ത് വല്ലതും പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരനല്ലാതാവും. പേരെടുക്കാതെ പറഞ്ഞാൽ ഞാനുള്ള സത്യമൊക്കെ പറയാം. പേര് പറയുമ്പോൾ എന്റെ വാക്കിനെല്ലാം വിദ്വേഷമുണ്ടാവും, മനസ്സിലായതെന്നറിയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും പേരില്ലാതെ സാമാന്യമായി പറയുന്നതിലൊന്നും എനിക്ക് ആരോടും വിദ്വേഷം ഉണ്ടായിട്ട് പറയല്ല. അതുകൊണ്ട് ഒരു ചോദ്യവും പിന്നിലൊരു പേര് ചേർത്ത് എന്നോട് ചോദിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ അത് വിദ്വേഷജനകമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അതുകൊണ്ട് അത് വിട്ടേക്ക. ബാക്കിയുള്ളതൊക്കെ സാമാന്യമായി ഞാൻ പറഞ്ഞുതരാം, അതാണ് ഏറ്റവും എളുപ്പം. സാമാന്യമായി ഇതാണ് നിയമം. ശങ്കരാചാര്യ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാല എണ്ണുന്നവൻ എണ്ണത്തിൽ ഏകാഗ്രമാവുമോ ജപത്തിൽ ഏകാഗ്രമാവും. കാരണം ഇതിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേരു വന്നില്ലല്ലോ വന്നില്ലല്ലോ, ഇനി എത്രയും കൂടെ ജപിച്ചാൽ വരും. അക്ഷരലക്ഷം ഏത് മന്ത്രം ജപിച്ചാലും സിദ്ധി വരും. ഏത് മന്ത്രമെടുത്താൽ അഞ്ചക്ഷരമുള്ള മന്ത്രം 500,000 തവണ ജപിക്കുക, 12 അക്ഷരമുള്ളൊരു മന്ത്രം 1,200,000 തവണ ജപിക്കുക. അധികമായാൽ നല്ലത്. അമൃത് കൂടിപ്പോയത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രമാണം. വിഷമാവൂ എന്നുള്ളത് തെറ്റായ ധാരണ. ഇത് ഷഡക്ഷരമായി ജപിക്കണം, ഓം ചേർക്കണം. സംഹിതാ മന്ത്രങ്ങളിലെല്ലാം ഓം വേണം, നിർബന്ധമാണ്. സംഹിതയിലല്ലെങ്കിൽ ഓം വേണമെന്നില്ല. രാമേ രമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന് രാമമന്ത്രത്തെപ്പറ്റി പറയും. അപ്പോ ഹരേ രാമ എന്നുള്ളതിനെയാണ് താരകമന്ത്രമെന്ന് പറഞ്ഞിങ്ങനെ പറയുന്നത്. അത് ജപിച്ചാൽ അന്ധകരണ ശുദ്ധി വരും, സാക്ഷാത്കാരം കിട്ടില്ല. വൈദിക മന്ത്രമല്ല രാമമന്ത്രത്തിന്. വൈദിക പ്രീതിയില്ല, അതുകൊണ്ട് അത് വൈദികമല്ല, വൈദികമാണ്. അത് ആ ഒരു ജപം ഒരു പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞ് അതിന്റെ അർത്ഥഭാവനം ചെയ്യാൻ എത്ര നേരമെടുക്കുമോ അത്രയും. അഥവാ മന്ത്രം കൊണ്ട് നിങ്ങളെ താഴെ മുതൽ മുകൾ വരെ ആപ്ലാവിതം ചെയ്തിറക്കാൻ എത്ര സമയം വരുമോ അത്ര വരെ. മന്ത്രം ശരീരമായി തീരുമ്പോഴാണ് മന്ത്രത്തിന് ശക്തി ഉണ്ടാകുന്നത്. അത് വേണ്ട, അത് ഒന്നിച്ച് തന്നെ ജപിക്കാം. ഒന്നിച്ച് ജപിച്ചിട്ട് ആ അടുത്ത ജപം വരുന്നതിനുള്ളിൽ നിങ്ങളെ അതിനകത്ത് ഭാവന ചെയ്യണം.
ഈ നാരായണ മന്ത്രവും ശൈവമന്ത്രവും രണ്ടും മൂല്യതാണ് രാമമന്ത്രം.
രാമമന്ത്രത്തെപ്പറ്റി ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, പക്ഷെ വൈദികമല്ല, അത് അവൈദികമാണ്. ശ്രുത്യർത്ഥമല്ല, ശ്രുതിയിലുള്ളതല്ല. ശ്രുതിയിൽ രാമനില്ല, ശ്രുതിയിൽ ശൈവമായ ഈ മന്ത്രം മാത്രമേ ഉള്ളൂ. ഞാൻ സംഹിത വെച്ചാണ് ഇത് തുടങ്ങിയത്. ഞങ്ങൾക്ക് പ്രമാണം ശ്രുതിയാണ്. കലിസന്ദരണോപനിഷത്തിലുണ്ട്, പക്ഷെ കലിസന്ദരണോപനിഷത്തൊന്നും ശ്രുതിയുടെ ഭാഗമായി എണ്ണിപ്പോരുന്നില്ല.
നമശിവായ നമഃ
വേണ്ട, അപ്പൊ മന്ത്രം മാറി. ഒരക്ഷരം നമ്മളുടെ വകയായിട്ട് ചേർത്താൽ മന്ത്രം മാറി. അതൊക്കെ ഒരുമാതിരി നേരിടുന്നവയെ അങ്ങനെ വരുമ്പോ അത് വൈദിക മന്ത്രമായി. അതില് വൈദിക മന്ത്രത്തിന്റെ മറ്റേ രീതിയായി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓം ഭവായ നമ, ഓം മയസ്കരായ നമ, അങ്ങനെ ജപിക്കരുതെന്നാണ് ഞങ്ങൾ പറയുക. പഞ്ചാക്ഷരമായിട്ട് ജപിക്കുന്നെങ്കിൽ, ഷഡക്ഷരമായിട്ട് ജപിക്കുന്നെങ്കിൽ ഓം നമ ശിവായ മതി. അത് അതിന് അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ അതിന് വിധിയുണ്ട്. ഓം ഹ്രീം നമ ശിവായ എന്ന് ചേർക്കുമ്പോൾ ഹ്രീം എന്ന അക്ഷരത്തിന്റെ ചേരുവ കൊണ്ട് അത് ഏത് ഋഷി കണ്ടുപിടിച്ചു എന്നൊക്കെ നോക്കണം. ഇപ്പൊ വന്ന കുഴപ്പമില്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒന്ന് ജപിച്ചു കഴിയുമ്പോൾ അതിലൊരക്ഷരം കൂടെ വെറുതെ ചേർക്കുന്ന സമ്പ്രദായവും വന്നിട്ടുണ്ട്. വൈദിക സത്യയിൽ ഹ്രീം അവിടെ ചേർന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നവാക്ഷരത്തിലാണെങ്കിൽ മന്ത്രകൽപ്പനയിലുണ്ട് ഓം ഐ ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചൈ, ഇത്രയേ ഉള്ളൂ. വിച്ചൈ നമയായതുകൊണ്ട് പിന്നെ നമയില്ല, നവാക്ഷരം വിച്ചൈ വരെയുള്ളൂ. ഓം ചേർത്ത് ജപിക്കരുതെന്ന് ചില പണ്ഡിതന്മാര് സ്ത്രീകളെ വിലക്കിയിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളെ സമ്മതിച്ചിടത്തോളം ഓം ചേർത്ത് ജപിക്കുന്നതിന് കുഴപ്പമില്ല. ബ്രഹ്മവാദിനികളാണെങ്കിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് ഇത് ബാധകമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, അവിടെ സ്ത്രീ ശബ്ദം കൊണ്ട് പ്രകൃതി എന്നേ അർത്ഥമുള്ളൂ, പുരുഷ ശബ്ദം കൊണ്ട് പുരിശയനാഥ് എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ മുഖത്ത് മീശയുള്ളവനെല്ലാം പുരുഷനെന്നോ അല്ല പുല്ലിംഗവാചിയായോ ഉപയോഗിച്ചിരിക്കുന്നതല്ല. വൈദിക സംസ്കൃതിയിലെ എല്ലാ പുരുഷ ശബ്ദത്തിനും പുരിശയനാഥ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലാണ് താൻ കഴിയുന്നതെന്ന് യാതൊരുവൻ അറിയുന്നുവോ അവൻ പുരുഷൻ, അതറിയാതിരിക്കുന്നവൻ സ്ത്രീ. എന്റെ ജാഗ്രത്തും എന്റെ സ്വപ്നവും എന്റെ സുഷുപ്തിയുമായ തലങ്ങളിൽ വിചരണം ചെയ്യുന്നവനാണ് ഞാനെന്നും ഈ മൂന്ന് പുലങ്ങളിലാണ് ഞാനിപ്പോൾ കഴിയുന്നതെന്നും യഥാർത്ഥത്തിലുള്ള എന്റെ വീട് ഈ പുലങ്ങളല്ലെന്നും എന്റെ തിരിച്ചുവരവില്ലാത്ത വീട് അത് തുരീയ പദമാണെന്നും യാതൊരുവൻ അറിയുന്നു അവൻ പുരുഷൻ, അതറിയാത്തവൻ എന്തു വേഷം കെട്ടിയാലും സ്ത്രീ എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ നല്ലതായി പറഞ്ഞാൽ, പൌരാണികൾ വൈറ്റാട്ടിയിൽ നിന്നോ മുണ്ട് മാറ്റിയോ അല്ല സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിഞ്ഞത്. എങ്ങനെ പറയുന്ന അതിന്റെ തമാശ നന്നായി ഉൾക്കൊള്ളാവുന്നത്. അത് വെച്ചിട്ടാണ് ഇന്നുള്ളവർ പറയുന്നത്. കാരണം അവർക്കാകെ സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയാവുന്ന ഒരു വഴിയേ ഉള്ളൂ, മുണ്ട് മാറ്റി നോക്കുക. പണ്ട് അങ്ങനെയല്ല ചെയ്ത്. പണ്ട് സ്ത്രീയെയും പുരുഷനെയും കാണുന്നത് യാതൊരുവൻ പ്രകൃതിയിൽ രമിച്ചു നിൽക്കുന്നുവോ, യാതൊരുവൻ പ്രകൃതി രൂപമായി നിലകൊള്ളുന്നുവോ അവൻ സ്ത്രീ, രൂപം എന്തായിരുന്നാലും. യാതൊരുവൻ തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കി അത് തുരീയംപദമാണെന്ന് അറിയുന്നുവോ അവൻ പുരുഷൻ. ഇതുമാത്രം വ്യത്യാസം ഉണ്ടാവും. കൂട്ടായ പ്രാർത്ഥന ഒരു സംഘടിത ശക്തി എന്ന നിലയിൽ നല്ലതാണ്. സെമിറ്റിക് മതങ്ങൾ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും നടത്തിയത് കൂട്ടായ ഈശ്വര പ്രാർത്ഥനയിലൂടെയാണ്. അതിനെ അനുകരിച്ച് നിങ്ങൾ തുടങ്ങിയാൽ നാളെ നിങ്ങൾക്ക് ഈ ലോകമെല്ലാം വെട്ടിപ്പിടിക്കാൻ പറ്റും. മറിച്ച് ആത്മസാക്ഷാത്കാരമാണ് വേണ്ടതെങ്കിൽ ഏകർഷിയായി സഞ്ചരിച്ചെങ്കിൽ മാത്രമേ എത്തിപ്പെടാൻ പറ്റൂ. കൂട്ടായ എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥനാ പരിപാടികളും കൂട്ടായ ഏറ്റുത്തലിന്റെ ലോകമാണ്. ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും വരെ കൂട്ടായിട്ടിരുന്നാകുക, ഹാലേലുയ വെക്കുന്നതിന്റെ ഒച്ചത്തിൽ വിളിച്ചു പോവുക, വഴിയെ നാമം ജപിച്ചാണ് പോവുക, ഇതൊക്കെ ഏകാഗ്രത നഷ്ടപ്പെടും. എനർജി ഉള്ളത് നഷ്ടപ്പെടും. വസ്തുനിഷ്ഠമായി തന്നെ ഉള്ള എനർജി നഷ്ടപ്പെടും. അതായത് ജൈന സങ്കല്പത്തിലുള്ളവർ ഹിംസ ഒഴിവാക്കാൻ ശൂലുമായി നടക്കുമായിരുന്നു. എപ്പോഴുടെ ഒരു മാർജനിയുണ്ട് ഞാൻ തൂക്കാൻ, എവിടെയെങ്കിലും ഇരിക്കാൻ അവർ തൂത്തിട്ടേ ഇരിക്കുള്ളൂ, നിങ്ങളുടെ വാ മൂടിക്കെട്ടിയിരിക്കും. പക്ഷെ ഇന്ന് അതൊക്കെ ഒരു ശോഭായാത്രയ്ക്ക് കൊള്ളാമെന്നല്ലാതെ, ഞാൻ പറഞ്ഞ മനസ്സിലാകുമെന്ന് തോന്നുന്നു, ഒരു ശോഭായാത്രയിൽ പൊട്ടായിട്ട് കാണിക്കാൻ കൊള്ളുമെന്നല്ലാതെ, ഇന്ന് ആരെങ്കിലും അങ്ങനെ നടന്നാൽ അവരെപ്പറ്റി അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുമെന്നല്ലാതെ സിൻസിയറാണെന്ന് തോന്നലുണ്ടാക്കുമെന്ന് തോന്നില്ല. പിന്നെ മാത്രവുമല്ല, ഇതിൽ ഈ കൂട്ടപ്രാർത്ഥനയ്ക്ക് പോകുന്നവരെല്ലാം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ പ്രാർത്ഥിച്ചതിന്റെ മെച്ചം പലപ്പോഴും കാണാറില്ല എന്ന് ജനങ്ങളിൽ നിന്ന് പരാതി വരാറുണ്ട്. സോഷ്യൽ വർക്കുകൾക്കും ഈ അവസ്ഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടില് ഒരു ടാപ്പ് പൊട്ടിക്കിടന്നാൽ, വഴിയരിയിൽ ഒരു ടാപ്പ് വീട്ടുമുറ്റത്ത് തന്നെ പൊട്ടിക്കിടന്നാൽ, നാട്ടില് തൊട്ട അയൽവക്കത്തൊരു കുഞ്ഞിന് കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിൽ, നാട്ടില് അടുത്ത വീട്ടിൽ നിന്ന് ഒരു വേലക്കാരൻ നമ്മുടെ വീട്ടിൽ വൈകുവോളം പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി കൊടുക്കാൻ നേരത്ത് ഇല്ലാത്ത മേനിയൊക്കെ ഫോട്ടോ എടുക്കാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും വരുന്ന സ്ഥലങ്ങളിൽ ഒന്നിച്ചുള്ള സങ്കീർത്തനങ്ങൾ, ഒന്നിച്ചുള്ള സോഷ്യൽ വർക്ക് ഇതൊക്കെ വരുമ്പോൾ കിടന്ന് മനുഷ്യർ കാണിക്കാറുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദം അത്രയെങ്കിലും ആയല്ലോ എന്ന സമാധാനമില്ലെന്നില്ല. പക്ഷെ സാക്ഷാത്കാരത്തിലേക്ക് അവ നയിക്കില്ല എന്ന് മാത്രം. നാട്ടിൽ ചെയ്തില്ലെങ്കിൽ ഇവൻ ഇത്രയെങ്കിലും ചെയ്തല്ലോ അത്രയും.